2024 ആഗസ്റ്റ് 10 ശനിയാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. ലേഡി ലിബർട്ടി പുഞ്ചിരി തൂകുമോ? ആരാകും US പ്രസിഡന്റ് പരമ്പര 3 VS രാജേഷ് എഴുതുന്നു. ലോകത്തെ ഏറ്റവും വലിയ അധികാര കേന്ദ്രമായി വിശേഷിപ്പിക്കപ്പെടുന്ന വൈറ്റ് ഹൌസിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ അവിടെ മുൻപ് പോയിട്ടുള്ള സുഹൃത്ത് പറഞ്ഞു, അമേരിക്കൻ പ്രസിഡന്റിനെയോ അമേരിക്കയെയോ നെഗറ്റീവായി പരാമർശിക്കുന്ന ഒന്നും മലയാളത്തിൽ പോലും പറയരുതെന്ന്. ഏത് ഭാഷയിൽ സംസാരിച്ചാലും അത് ഡീകോഡ് ചെയ്യാനുള്ള സംവിധാനം FBIയും അമേരിക്കൻ സീക്രട്ട് സർവീസും അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുമ്പൊരിക്കൽ വൈറ്റ് ഹൌസ് സന്ദർശിക്കവേ പ്രസിഡന്റിനെ കുറിച്ച് ഒരു മലയാളി വനിത വിമർശന രീതിയിൽ ഒപ്പമുണ്ടായിരുന്നവരോട് സംസാരിച്ചു. 5 മിനിറ്റിനുള്ളിൽ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ അടുത്തെത്തി കൂട്ടിക്കൊണ്ടു പോയവർ പിടിപാടുള്ളവരായതിനാൽ തടിയൂരി. വൈറ്റ് ഹൌസ് മാത്രമല്ല വാഷിംഗ്ടൺ DCയും പരിപൂർണ നിരീക്ഷണത്തിലാണ്. സംശയമുള്ളവരുടെ ഫോൺ അടക്കം നിരീക്ഷിക്കും. പക്ഷേ സുരക്ഷയുടെ പേരിൽ ജനങ്ങളെ അധികം ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കും. DCയിൽ വെച്ച് വൈസ് പ്രസിഡന്റ് കമല ഹാരിസിന്റെ യാത്ര കാണാനിടയായി. അവർ സഞ്ചരിക്കുന്ന വൺ വേയിൽ മാത്രമാണ് നിയന്ത്രണം. ആദ്യം 6 മോട്ടോർ സൈക്കിളുകളിലായി സുരക്ഷാ ഭടന്മാർ മുന്നിൽ സഞ്ചരിച്ചു വഴിയൊരു. പിന്നിൽ ഒരേപോലെ കറുപ്പ് നിറത്തിലുള്ള 3 വാഹനങ്ങൾ, അതിലൊന്നിലാണ് വൈസ് പ്രസിഡന്റ്. അതിനു പിറകിൽ ഒരു വണ്ടി കൂടി ഉണ്ടാകും. 5 മിനിറ്റുകളിൽ ഗതാഗതം പഴയ പോലെ ആകും. വൈറ്റ് ഹൌസിൽ പ്രവേശിക്കുമ്പോൾ 2 തവണ സെക്യൂരിറ്റി പരിശോധനയുണ്ട്. പക്ഷേ വളരെ മര്യാദയോടെ സൗമ്യമായാണ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം. വൈറ്റ് ഹൌസിനുള്ളിൽ അതീവ സുരക്ഷയുണ്ട്. സന്ദർശകർക്ക് അത് അനുഭവപ്പെടില്ലെന്ന് മാത്രം. അമേരിക്കയിൽ ട്രാഫിക് സംവിധാനം വളരെ ശക്തമാണ്. സിഗ്നൽ പോയിന്റുകൾ അടിക്കടി ഉണ്ട്. ഓരോ മേഖലകളിലും പോകാവുന്ന സ്പീഡും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ വേഗതയിൽ വിശ്വസിക്കുന്ന അമേരിക്കക്കാർ പിഴയൊടുക്കി വലിയ വരുമാനമാണ് സർക്കാരിന് നൽകുന്നത്. വാഷിംഗ്ടൺ DCയിൽ അമിത വേഗത്തിലും സിഗ്നൽ തെറ്റിച്ചതിനും ഉൾപ്പെടെയുള്ള ട്രാഫിക് നിയമ ലംഘനത്തിന് ദശലക്ഷക്കണക്കിന് ഡോളറാണ് പിഴ ഇനത്തിൽ ലഭിക്കുന്നത്. പക്ഷേ റോഡുകൾ മികച്ചതാണ്. അമേരിക്കയിൽ ഗൺ കൾച്ചർ അഥവാ തോക്ക് സംസ്കാരം അതിവേഗം വളരുകയാണ്. ലൈസൻസ് ഉള്ള 80,000 തോക്ക് വ്യാപാരികളുമുണ്ട്. ഇത് അംഗീകൃത കണക്കാണ്. അനൌദ്യോഗികം വേറെ. ഭീകരാക്രമണത്തിൽ മരിച്ചതിനേക്കാൾ കൂടുതൽ പേർ ഇത്തരം വെടിവെപ്പുകൾ മരിക്കുന്നു ഉണ്ട്. സ്കൂളിലും കോളേജിലും തോക്കുമായി എത്തുകയും വെടിവെച്ച് കൊലപ്പെടുത്തുകയും ചെയ്യുന്ന സംഭവങ്ങൾ വർദ്ധിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചാ വിഷയമാണ് ഇത്. ട്രംപ് ഗൺ കൾച്ചറിനെ അനുകൂലിക്കുന്ന ആളാണ്. എന്നാൽ ഡെമോക്രാറ്റിക് പാർട്ടി ഗൺ കൾച്ചർ നിയന്ത്രിക്കുമെന്ന് പ്രചാരണത്തിൽ പറയുന്നുണ്ട്. വേഗമാണ് അമേരിക്കൻ ജീവിതത്തിന്റെ മുഖമുദ്ര. ആർക്കും സമയമില്ല. ട്രാഫിക്കിൽ ന്യൂയോർക്ക് നഗരം വീർപ്പ് മുട്ടുന്നു. ഹഡ്സൺ നദിയിലൂടെ 2.4 കിലോമീറ്റർ ദൈർഘ്യമുള്ള ലിങ്കൺ ടണൽ പിന്നിട്ട് ന്യൂയോർക്ക് സിറ്റിയിലെ മാൻഹട്ടനിൽ എത്തണമെങ്കിൽ രാവിലെയും വൈകുന്നേരം ഏറെ സമയം വേണ്ടിവരും. ഇതിനിടെ ഗതാഗത തടസ്സമുണ്ടായാൽ വലഞ്ഞത് തന്നെ. ജനാധിപത്യ സംരക്ഷണത്തിന് വലിയ വില കൽപ്പിക്കുന്ന രാജ്യമാണ് അമേരിക്ക. സ്വാതന്ത്ര്യം പരമപ്രധാനമാണെന്ന് അവർ വിശ്വസിക്കുന്നു. സമ്പന്ന രാഷ്ട്രമാണ്. എന്നാൽ DCയിൽ അടക്കം വഴിയോരങ്ങളിൽ ഹോംലെസ് എന്ന പേരിൽ ടെന്റ് കെട്ടി തണുപ്പും ചൂടും നേരിട്ട് പാവങ്ങൾ പാർക്കുന്നുണ്ട്. മെഗാ എന്ന ക്യാമ്പയിൻ ആണ് ട്രംപ് വീണ്ടും ഉയർത്തുന്നത്. ആ മെഗാ ഷോയിൽ ഹോംലെസ്സിന് പ്രസക്തിയില്ല. അധികൃതർ നിഷേധിക്കുമ്പോഴും വലിയൊരു സാമ്പത്തിക മാന്ദ്യത്തിലേക്കാണ് അമേരിക്ക നീങ്ങുന്നതെന്ന വിലയിരുത്തലുമുണ്ട്. ബൈഡൻ ഭരണകൂടം ഇത് സമ്മതിച്ചിട്ടില്ല. കോവിഡ് കാലത്ത് മറ്റാക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്നെങ്കിലും സാമ്പത്തിക രംഗം തകരാതെ വിപണിയെ പിടിച്ചു നിർത്തിയതിൽ ട്രംപ് വലിയ വൈദഗ്ധ്യം കാട്ടിയതായി ബിസിനസ് സമൂഹത്തിലുള്ളവർ പറയുന്നുമുണ്ട്. മാന്ദ്യം ഒരു പ്രചാരണ ആയുധമാക്കി മാറ്റാനാണ് റിപ്പബ്ലിക്കൻ ശ്രമിക്കുന്നത്. ട്രംപ് തോറ്റാൽ അധികാര കൈമാറ്റം എളുപ്പമാകില്ലെന്ന് ബൈഡൻ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. കലാപത്തിന് ശ്രമിക്കുമെന്ന സൂചനയാണ് അദ്ദേഹം നൽകിയത്. നികുതി വെട്ടിപ്പും ചൈന ബന്ധവും അടക്കം അനവധി വിവാദങ്ങളിൽ കുരുങ്ങിയ മകൻ ഹണ്ടർ ബൈഡന്റെ കാര്യത്തിൽ ബൈഡന് ആശങ്കകൾ ഏറെയുണ്ട്. ട്രംപ് അധികാരത്തിൽ തിരികെ വന്നാൽ അന്വേഷണം നേരിടേണ്ടി വരുമെന്ന ഭയമാണ് ഇതിനു പിന്നിൽ. നിയമക്കുരുക്കിൽ വലഞ്ഞ ട്രംപ് പ്രതികാര നടപടികൾ സ്വീകരിച്ചേക്കുമെന്നും ബൈഡൻ കരുതുന്നു. ഈ തെരഞ്ഞെടുപ്പ് സമീപകാലത്തെ ഏറ്റവും വീറും വാശിയുമേറിയ ഒന്നായിരിക്കും. വിദേശ നയം, കുടിയേറ്റം, കാലാവസ്ഥ വ്യതിയാനം, LGBTQ അവകാശങ്ങൾ, ഹെൽത്ത് പോളിസി തുടങ്ങി അനവധി വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ട്രാൻസ്ജെൻഡേഴ്സിന്റെ അടക്കം വിഷയങ്ങളിൽ ഉറച്ച നിലപാടുള്ള ആളാണ് കമല ഹാരിസ്. ട്രംപാകട്ടെ ഇതിനെയെല്ലാം എതിർക്കുന്നു. കമല ഹാരിസിന്റെ പിന്തുണ വർദ്ധിക്കുന്നതായി പറഞ്ഞതിന് ആക്കം കൂട്ടും വിധം ചില അഭിപ്രായ സർവേകളിൽ 42 മുതൽ 37% അവർ ട്രംപിനെ പിന്നിലാക്കുന്നുമുണ്ട്. കമലയുമായി പ്രസിഡൻഷ്യൽ ഡിബേറ്റിന് ട്രംപ് തയ്യാറായതാണ് ഏറ്റവും ഒടുവിലത്തെ വിശേഷം. ABC നെറ്റ്വർക്കിൽ സെപ്റ്റംബർ 10 ഡിബേറ്റ്. ബൈഡനുമായുള്ള ഡിബേറ്റ് 51.5 ലക്ഷം പേർ കണ്ടിരുന്നു. സെപ്റ്റംബർ 10 കഴിഞ്ഞ് ഫോക്സിലും NBCയിലും ഓരോ ഡിബേറ്റ് കൂടി വേണമെന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. എതിരാളി കരുത്തി ആണെന്ന് മനസ്സിലായിട്ടാകും ട്രംപ് ഇതിന് വഴങ്ങിയത്. ട്രംപ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇനിയുള്ള ദിവസങ്ങളിൽ സംസാരത്തിലാണെന്ന് ഉപദേശകർ നിർദ്ദേശിച്ചിട്ടുണ്ട്. വായിൽ തോന്നുന്ന വിളിച്ചു പറയുന്ന പ്രകൃതം കുഴിയിൽ ചാടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് ഉപദേശം. കമല ഹാരിസ് സ്ഥാനാർത്ഥിയായ ഉടനെ ട്രംപ് നടത്തിയ ചില പരാമർശങ്ങൾ വിവാദമായിരുന്നു. കറുത്ത വർഗ്ഗക്കാരൻ പ്രസിഡന്റ് ആകുമോ എന്ന ചോദ്യത്തിന്റെ ഉത്തരമായിരുന്നു ബരാക് ഒബാമ. 2 ടൈം അദ്ദേഹം ഭരിച്ചു. ഒരു വനിതാ അമേരിക്കൻ പ്രസിഡന്റാകുമോ എന്ന ചോദ്യമാണ് ഈ തെരഞ്ഞെടുപ്പിന് വേറിട്ടതാകുന്ന. നവംബർ 5 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജനുവരി 20 പുതിയ പ്രസിഡന്റ് അധികാരമേൽക്കുക. ചരിത്രം രചിക്കപ്പെട്ട ലേഡി ലിബർട്ടി പുഞ്ചിരി തൂകുമെന്നതിൽ സംശയമില്ല.